السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്നും ആമുഖമായി ഉറപ്പിക്കുകയാണ്. ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിസാല ഉസൂല സുന്ന എന്ന ഗ്രന്ഥമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അഹ്ലു സുന്നയുടെ അടിസ്ഥാനപരമായ ആദർശങ്ങളും ആശയങ്ങളും എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചയിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ച് അഹ്ലു സുന്നയുടെ നിലപാട് എന്താണ്. ഖബർ ശിക്ഷയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ സ്വീകരിക്കേണ്ടതുമായ അഖീദയെ സംബന്ധിച്ചാണ് ഇമാം സുന്ന തൊട്ടു മുമ്പ് നമുക്ക് വിശദീകരിച്ചു തന്നത്. ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അഹ്ലു സുന്നയുടെ നിലപാടും അതേപോലെ തന്നെ അതിനെതിരായ നിലപാട് സ്വീകരിച്ചവരും ആരാണ് എന്നത് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രമാണങ്ങൾ, ഖബറിൽ എത്ര ചോദ്യങ്ങളാണ്, അതിൻ്റെ പ്രമാണം, ചോദ്യം ചോദിക്കുന്ന മലക്കുകൾ, ആ പേര് ഹദീസുകളിൽ വന്നത്, എത്ര മലക്കുകളാണ്, ഖബർ ശിക്ഷ ആത്മീയമാണോ അതല്ല ജസദിയാണോ, അതിനെ സംബന്ധിച്ച് വന്നത്, ശരീരം കത്തിച്ചു കളഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ ആ രൂപത്തിൽ മരണം സംഭവിച്ച ആളുകൾക്ക് അവർ തിന്മ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഖബർ ശിക്ഷ കിട്ടുമോ ഇല്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളത് മനസ്സിലാക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ആ വിഷയത്തിൽ അഹ്ലു സുന്നയുടെ നിലപാട്, നന്മ ചെയ്ത ആളുകൾക്ക് അനുഗ്രഹങ്ങളും തിന്മ ചെയ്തവർക്ക് ഖബറിൽ ശിക്ഷയും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ചുരുക്കത്തിൽ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. ഇനി അടുത്ത വിഷയമായിട്ട് അഹ്ലു സുന്നയുടെ അടിസ്ഥാനപരമായ അസ്ലു ആയി അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തന്നത് ശഫാഅത്തിനെ സംബന്ധിച്ചുള്ള അഖീദ എന്താണ് എന്നുള്ളതാണ്. വൽ ഈമാനു ബി ശഫാഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നത് അഹ്ലു സുന്നയുടെ ആദർശമായി നിർബന്ധമായി നമ്മൾ അംഗീകരിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്, അടിസ്ഥാനപരമായ വിശ്വാസത്തിൽപ്പെട്ടതാണ്. വൽ ഈമാനു, വിശ്വസിക്കുക എന്നതും. ബി ശഫാഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഫാഅത്ത് ഉണ്ട്, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിലുള്ള വിശ്വാസം, അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഷഫാഅത്ത്, വബിഖൗമിൻ, അതേപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു ഖൗമുൻ, ജനങ്ങൾ, ജനത, സമൂഹം, ഖൗമ്. വബിഖൗമിൻ, അതേപോലെ തന്നെ ഒരു ജനത, ഒരു സമൂഹം. യഖ്റുജൂന മിനന്നാരി, ഖറജ യഖ്റുജു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഒരു ഖൗമ്, ആ ഖൗമ് യഖ്റുജൂന മിനന്നാരി, ഖറജ യഖ്റുജു, അവർ പുറത്തു വരുന്നതാണ്. ഖറജ യഖ്റുജു, യഖ്റുജൂന, അവർ പുറത്തു വരുന്നതാണ്. മിനന്നാരി, നാർ, നരകം, നരകത്തിൽ നിന്നും ഒരു ജനത, ഒരു വിഭാഗം, ഒരു സമൂഹം അവർ പുറത്തു വരുന്നതാണ്. ബഇദമ ഇഖ്തറഖു, ഇഖ്തറഖ, ഹറഖ, ഇഖ്തറഖ, കത്തിക്കരിയുന്നതിനാണ് ഇഖ്തറഖ എന്ന് പറയുക. കത്തിക്കരിയുന്നത് ഹറഖ അല്ലെങ്കിൽ ഇഖ്തറഖ, കത്തിക്കരിയുന്നതിനാണിത് പറയാം. നരകത്തിൽ നിന്നും അവർ പുറത്തു വരുന്നതാണ്. ബഅദമാ ഇഹ്തറഖു, അവർ കത്തിക്കരിഞ്ഞതിന് ശേഷം അവർ നരകത്തിൽ നിന്നും പുറത്തു വരുന്നതാണ്. അവർ നരകത്തിലായിരിക്കും. ആ നരകത്തിന്റെ ചൂട്, നരകത്തിന്റെ തീ, നരക ശിക്ഷ അവരുടെ ശരീരത്തെ കത്തിച്ചു കളയും. അങ്ങനെ ബഇദമാ ഇഹ്തറഖു, അങ്ങനെ അവർ കത്തിക്കരിഞ്ഞതിന് ശേഷം, അവരുടെ ശരീരം കത്തിക്കരിഞ്ഞതിന് ശേഷം, വസോറു ഫഹ്മ, വസോറു, അവർ ആയിത്തീരുകയും ചെയ്തതിന് ശേഷം, വസോറു അതായത് വ ബഇദ എന്തിന് ശേഷം, വബഇദമാ ഇഹ്തറഖു വസോറു, അവർ ആയിത്തീരുകയും ചെയ്തതിന് ശേഷം എന്തായിത്തീരും, സോറ എന്തായിത്തീരും, സോറു അവരായിത്തീരുന്നതാണ്. എന്തായിത്തീരും, ഫഹ്മ, എന്താ ഫഹ്മ, ഫഹ്മ, എന്താ ഫഹ്മ, കരിക്കട്ട, കത്തിക്കരിയുമെന്ന് മാത്രമല്ല ആ നരകത്തിന്റെ ശിക്ഷ അവരുടെ ശരീരത്തെ കത്തിച്ചു കളഞ്ഞുകൊണ്ട് അവരെന്തായിട്ടുണ്ടാവും, അവർ കരിക്കട്ടയായി തീർന്നിട്ടുണ്ടാവും. ഫഹ്മ് സാധാരണ ഇവിടെയൊക്കെ പ്രയോഗിക്കുന്നതല്ലേ, ഫഹ്മ, ഫഹ്മ. വസാറു ഫഹ്മ, അങ്ങനെ അവർ കത്തിക്കരിഞ്ഞതിന് ശേഷം, കത്തിക്കരിഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ ശരീരം കരിക്കട്ടയായി തീർന്നിട്ടുണ്ടാകും. അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു വിഭാഗം അവർ നരകത്തിൽ നിന്നും പുറത്തു വരുന്നതാണ്. അതിലും നമ്മൾ വിശ്വസിക്കുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തിൽ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നരക ശിക്ഷയിൽപ്പെട്ട് ശരീരം കത്തിച്ച് അതേപോലെ തന്നെ കരിക്കട്ടയായി തീർന്ന ഒരു വിഭാഗം, ഒരു ഖൗമും, അവർ നരകത്തിൽ നിന്നും പുറത്തു വരുന്നതാണ്. അതിലും നമ്മൾ വിശ്വസിക്കുന്നു. അതിനുശേഷം ഫയുഉമറു ബിഹിം, അമറ കൽപ്പിച്ചു, യഉമറു, യഉമറു, ഫയുഉമറു, ഫയുഉമറു ബിഹിം, അങ്ങനെ അവരോട് അവർ കൽപ്പിക്കപ്പെടും, അവർ കൽപ്പിക്കപ്പെടും. ഫയുഉമറു ബിഹിം ഇലാ നഹരിൻ, എന്തിലേക്ക്, ഒരു നഹറിലേക്ക്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകും, അള്ളാഹുവിന്റെ കൽപ്പന വരും. എന്താണ് കൽപ്പന, ഒരു നഹറിലേക്ക് അവരെ കൊണ്ടുപോകണം. നെഹ്റുൻ, എന്താ നെഹ്റുൻ, നദി. സ്വർഗത്തിൽ ഒരുപാട് നെഹ്റുകളുണ്ട്. ഹൗദിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെഹ്റു. അങ്ങനെ ഒരു നെഹ്റിലേക്ക് അവരെ കൊണ്ടുപോകാൻ കൽപ്പിക്കപ്പെടും, അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകും. ആ നെഹ്റ് അലാ ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ ബാബുൻ, വാതിൽ. അപ്പൊ സ്വർഗത്തിന്റെ വാതിൽ, സ്വർഗത്തിന്റെ വാതിലിന്റെ അരികിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നെഹ്റിൽ അവരെ മുക്കിയെടുക്കാൻ കൽപ്പിക്കും. ഹദീസ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള ഒരു നദിയിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള കൽപ്പന ഉണ്ടാകും. ആ നദി അല ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽക്കൽ അല്ലെങ്കിൽ അതിന്റെ അരികിലൂടെ, സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള കൽപ്പന ഉണ്ടാകും. അവർ അങ്ങനെ കൽപ്പിക്കപ്പെടും. കമാജ അഫിൽ അസരി, അത് വിശ്വസിക്കേണ്ടത് ഏതുപോലെയാണ്? കമാജ വന്നതുപോലെ. എന്തിൽ വന്നതുപോലെ? അഫിൽ അസരി, അസർ അസർ എന്ന് പറഞ്ഞാല് അത് ഖബർ, ഹദീസ്, സുന്ന. അസർ എന്നുള്ളതിന് നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്, ഹദീസിന് അസർ എന്ന് പ്രയോഗിക്കും. അതേപോലെ തന്നെ സ്വഹാബികളിൽ നിന്നുള്ള റിവായത്തുകൾക്ക് അസർ എന്ന് പ്രയോഗിക്കും. അതിനുശേഷമുള്ള ആളുകളിൽ നിന്നുള്ള ഉദ്ധരണികൾക്കും റിപ്പോർട്ടുകൾക്കും അസർ എന്നുള്ളത് പ്രയോഗിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് കമാജ അഫിൽ അസരി, അസറിൽ വന്നതുപോലെ, പ്രമാണങ്ങളിൽ വന്നതുപോലെ, ഹദീസിൽ വന്നതുപോലെ. അപ്പോൾ ഹദീസിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു നദിയിൽ, സ്വർഗത്തിലുള്ള ഒരു നദിയിൽ അവരെ കൊണ്ടുപോകാൻ വേണ്ടി കൽപ്പിക്കും. അവരാ നദിയിലിടും, എന്നിട്ട് അതിൽ മുക്കിയെടുക്കും എന്നൊക്കെ ഹദീസിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതിലും നമ്മൾ വിശ്വസിക്കുന്നു. ഏതുപോലെ? കൈഫ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച പോലെ. കൈഫ ഷാ, കൈഫ ഷാ അല്ലാഹ്, കൈഫ എങ്ങനെയാണോ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് അപ്രകാരം. വ കമാ ഷാ, കമാ പോലെ, ഷാ അവനുദ്ദേശിച്ചതുപോലെ. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചത് എങ്ങനെയാണോ, അള്ളാഹുന്റെ തീരുമാനം എങ്ങനെയാണോ, ഷാ ഉദ്ദേശം, കൈഫ ഷാ അല്ലാഹ് വകമാ ഷാ, അള്ളാഹു ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അങ്ങനെ, വകമാ ഷാ, അള്ളാഹു ഉദ്ദേശിച്ചത് ഏതുപോലെയാണോ അതേപോലെ, കമാ പോലെ. ഇന്നമാ ഹുവൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി, തീർച്ചയായും ആ വന്നിട്ടുള്ള പ്രമാണങ്ങളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ അതിൽ നമ്മൾ ഇന്നമാ ഹുവ അൽ ഈമാനു ബിഹി, തീർച്ചയായും അതിൽ വിശ്വസിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. അതിൽ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാകുന്നു. വത്തസ്ദീഖു ബിഹി, അത് തസ്ദീഖ് ചെയ്യുക എന്നുള്ളതും അത് സത്യപ്പെടുത്തുക എന്നുള്ളതും നമ്മുടെ മേൽ ബാധ്യതയാകുന്നു. വൽഈമാനു ബിശഫാഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതേപോലെ തന്നെ അഹ്ലു സുന്നയുടെ ഉസൂലുകളിൽ പെട്ടതാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിൽ വിശ്വസിക്കുക എന്നത്. വബി ഖൗമിൻ യഖ്റുജൂന മിനന്നാർ, അതേപോലെ തന്നെ ഒരു ഖൗമ് യഖ്റുജൂന മിനന്നാർ, അവർ നരകത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അവർ കത്തിക്കരിഞ്ഞതിന് ശേഷം, വസോറു ഫഹ്മൻ, അവർ കരിക്കട്ടയായി തീർന്നതിന് ശേഷം. ഫയുമറു ബിഹിം ഇലാ നഹരിൻ, അങ്ങനെ ഒരു നദിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ കൽപ്പിക്കപ്പെടും, അവരോട് കൽപ്പിക്കപ്പെടും. അലാ ബാബിൽ ജന്നത്തി, സ്വർഗത്തിന്റെ വാതിൽക്കൽക്ക് അല്ലെങ്കിൽ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയിലേക്ക്. കമാജ അഫിൽ അസരി, ഇതൊക്കെ വിശ്വസിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അസറിൽ വന്നതുപോലെയാണ്, ഹദീസിൽ വന്നതുപോലെയാണ്. കൈഫ ഷാ അല്ലാഹ്, അത് അള്ളാഹു ഉദ്ദേശിക്കുന്നതും എങ്ങനെയാണോ അതേപോലെ. വക്കമാ ഷാ, അള്ളാഹു ഉദ്ദേശിച്ചത് ഏതുപോലെയാണോ അതേപോലെ. ഇന്നമാ ഹുവൽ ഈമാനു ബിഹി, തീർച്ചയായും നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. വത്തസ്ദീഖു ബിഹി, ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് എന്താണോ ആ പ്രമാണങ്ങളെ നമ്മൾ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി എന്താണ് ഇതിന്റെ തെളിവുകൾ? എന്താണ് ശഫാഅത്ത്? ഇനി അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഷഫായത്തിനെ സംബന്ധിച്ചിടത്തോളം, ഷഫായത്ത് എന്നുള്ളതിന്റെ അർത്ഥം ഇരട്ടിപ്പിക്കുന്നതിനാണ് വത്തറിന്റെ ലിദ്ദാണ് ഷഫാഅത്ത്. വത്തറു അല്ലെങ്കിൽ വിത്തുറുൻ. അപ്പോൾ ഒന്നിനെ ഇരട്ടിപ്പിക്കുക എന്നതാണ് ഭാഷാപരമായിട്ട് ഇതിന്റെ അർത്ഥം. അതിന്റെ ലിദ്ദാണ് അൽ വത്ർ, അഷ്ഫ്. ഖുർആനിൽ അത് വന്നിട്ടുണ്ടല്ലേ, വൽ ഫജ്ർ വലയാലിൻ അഷർ വശ്ശഫ്ഇ വൽ വത്ർ. ഷഫ്, വത്ർ, ഖുർആനിൽ അത് സൂറത്തുൽ ഫജ്റിൽ അത് വന്നിട്ടുണ്ട്. ഇരട്ടിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഭാഷാപരമായിട്ട് അതിൻ്റെ അർത്ഥം. ഇസ്തിലാഹി ആയിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്നത് പോലെ തന്നെ എന്താണ്? അത്തവസ്സുതു ലിൽ ഗൈരി ബിജല ബിമൻഫഅതിൻ ഔ ദഫ്ഇ മളറത്തിൻ. നമ്മുടെ കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കുക, എന്തിനു വേണ്ടി? ഒരു ഉപകാരം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഉപദ്രവത്തെ തടുക്കുന്നതിന് വേണ്ടി മറ്റൊരാളെ കൂടി നമ്മൾ എന്താക്കുക? അതിൽ പങ്കാളിയാക്കുക, മറ്റൊരാളെ കൂടി നമ്മൾ ആ കാര്യം ഏൽപ്പിക്കുക, ഇതിൻ്റെ ഇടയിൽ മറ്റൊരാളെ നിർത്തുക. ഇതാണ് ഷഫാഅത്ത്. അതായത് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം, ആ കാര്യം നമുക്ക് വേണ്ടി മറ്റൊരാൾ കൂടി ചോദിക്കുക. നമ്മൾ ചോദിക്കുമ്പോൾ അത് ഒറ്റയാണ്, അതേ കാര്യം മറ്റൊരാൾ കൂടി ചോദിക്കുമ്പോൾ അതെന്തായി? അത് ഇരട്ടയായി. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അതേ കാര്യം മറ്റൊരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കുന്നു, അതേ കാര്യം മറ്റൊരാൾ കൂടി നമ്മളോട് നമുക്ക് വേണ്ടിയിട്ട് അത് അള്ളാഹുവിനോട് ചോദിക്കുന്നു. അപ്പൊ എന്തായി? ഒറ്റയായ ഒന്നിനെ അവിടെ രണ്ടാക്കി, അവിടെ ഇരട്ടിപ്പിച്ചു. അതാണ് ഷഫാഅത്ത്. ഒരു ഉപകാരം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഉപദ്രവത്തെ തടുക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇരട്ടിപ്പിക്കുക, ഇരട്ട, ഇണ, ജോഡി, അതിനൊക്കെയാണ് ഷഫ്. വത്തറ്, വിത്തറ്, അതിൻ്റെ ലിദ്ദാണ് ഒറ്റ. ഷഫാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഒരു വിഭാഗം ആളുകൾ ഷഫാഅത്ത് എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ അല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റ നിഷേധിക്കുന്നുണ്ട്. ഷഫാഅത്ത് തന്നെ അല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ തീരെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. കേരളത്തിലെ പല ആളുകൾക്കും ഇന്നും ആ വിശ്വാസമുണ്ട്. ഷഫാഅത്ത് ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നത് ഖുറാഫികളുടെ വിശ്വാസമാണ്, അത് ശിർക്കൻ വിശ്വാസമാണ്, അത് ബിദഅഇ വിശ്വാസമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവരോട് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിനു വേണ്ടിയിട്ട് അവർ അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ട് മരിച്ചുപോയ ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അതും തെറ്റാണ്. അതുകൊണ്ട് ഷഫാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലു സുന്നയുടെ വിശ്വാസം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഷഫാഅത്ത് മൊത്തത്തിൽ അതിനെ പണ്ഡിതന്മാർ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന്, ഷഫാഅത്തുൻ മുസ്ബത്ത, ഷഫാഅത്തുൻ മുസ്ബത്തതുൻ, അതാണൊന്ന്. അത് പണ്ഡിതന്മാർ പല രൂപത്തിൽ അത് പ്രയോഗിച്ചിട്ടുണ്ട്. ഷഫാഅത്തുൻ ശറഇയ്യ, അല്ലെങ്കിൽ ഷഫാഅത്തുൻ മുസ്ബത്ത, മുസ്ബത്ത സ്ഥിരപ്പെടുത്തുക, അല്ലെങ്കിൽ ഷഫാഅത്തുൻ സാബിത, ഷഫാഅത്തുൻ സാബിതത്തുൻ, അല്ലെങ്കിൽ ഷഫാഅത്തുൻ മുസ്ബത്തതുൻ, അല്ലെങ്കിൽ ഷഫാഅത്തുൻ ശറഇയ്യ, ശറഇയ്യത്തുൻ. മൊത്തത്തിൽ അതിനെ രണ്ടായിട്ട് തിരിച്ചു ഷഫാഅത്തിനെ. ഒന്ന്, അതിൽ ഒന്നാമത്തെ ഇനം ഷഫാഅത്തുൻ മുസ്ബത്തതുൻ, അതായത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഷഫാഅത്ത്, അതാണ് ഷഫാഅത്തുൻ മുസ്ബത്ത, അല്ലെങ്കിൽ ഷഫാഅത്തുൻ ശറഇയ്യ, അല്ലെങ്കിൽ ഷഫാഅത്തുൻ സാബിത, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഷഫാഅത്ത്, അതാണ് ഒന്ന്. രണ്ട്, ഷഫാഅത്തുൻ മൻഫിയ്യ, അല്ലെങ്കിൽ ഷഫാഅത്തുൻ മർദൂദ, അല്ലെങ്കിൽ ഷഫാഅത്തുൻ ഗൈറു ശറഇയ്യ, അത് പല രൂപത്തിൽ അത് പ്രയോഗിച്ചിട്ടുണ്ട്. ഷഫാഅത്തുൻ മൻഫിയ്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിരോധിക്കപ്പെട്ട ഷഫാഅത്ത്, അല്ലെങ്കിൽ ശറഇയല്ലാത്ത ഷഫാഅത്ത്, അല്ലെങ്കിൽ ഷഫാഅത്തുൻ ബിദഇയ്യ എന്നും പറയാം. ഇങ്ങനെ മൊത്തത്തിൽ ഷഫാഅത്തിനെ രണ്ടാക്കി തിരിച്ചു. ഒന്ന് ഷഫാഅത്തുൻ ശറഈയ അല്ലെങ്കിൽ ഷഫാഅത്തുൻ മുസ്ബത്ത, രണ്ട് ഷഫാഅത്തുൻ ബിദഈയ അല്ലെങ്കിൽ ഷഫാഅത്തുൻ മർദൂദ അല്ലെങ്കിൽ ഷഫാഅത്തുൻ ഗൈറു ശറഈയ, ശറഉ പഠിപ്പിക്കാത്തത്. ബിദഈയ എന്ന് പറയുമ്പോൾ അതിൽ ശിർക്കായത് വന്നു, അതിന്റെ താഴുള്ളതും വന്നു, അല്ലെങ്കിൽ ഷഫാഅത്തുൻ ശിർക്കിയ, പലതും വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ ഷഫാഅത്തിനെ രണ്ടിനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടത്, ഖുർആൻ കൊണ്ട്, ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും ആസാറുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടത്, അതാണെന്ത്, ഷഫാഅത്തുൻ ശറഈയ. രണ്ടാമത്തേത് അതിന് വിരുദ്ധമായത്, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്തത് അല്ലെങ്കിൽ വിരോധിക്കപ്പെട്ട ഷഫാഅത്ത്, മർദൂദായത് അല്ലെങ്കിൽ വിരോധിക്കപ്പെട്ടത് അല്ലെങ്കിൽ ബാത്തിലായത്, ഷഫാഅത്തുൻ ബാത്തില എന്നും പ്രയോഗിച്ചിട്ടുണ്ട്. ഷഫാഅത്തുൻ ബാത്തില അല്ലെങ്കിൽ ഷഫാഅത്തുൻ ബിദഈയ, ഇങ്ങനെ മൊത്തത്തിൽ രണ്ടാക്കി തിരിച്ചു. അതിൽ ഒന്നാമത്തെ വിഭാഗത്തെ വീണ്ടും രണ്ടാക്കി, ഏത്, ഷഫാഅത്തുൻ ശറഈയ. അതിനെ പണ്ഡിതന്മാർ ഒന്നുകൂടി രണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഷഫാഅത്തുൻ ആമ്മ, രണ്ട് ഷഫാഅത്തുൻ ഖാസ്സ. ഇതോരോന്നും മനസ്സിലാക്കണം, കാരണം ഈ ഷഫാഅത്തിന്റെ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മുജാഹിദുകൾ എന്ന് അവകാശപ്പെടുന്ന പലരും, അവർക്ക് പോലും എന്താണ്, ഏയ് ഷഫാഅത്ത് അതൊക്കെ ഖുറാഫാത്തിന്റെ വിശ്വാസമാണെന്നുള്ളൊരു നിലപാട് പലർക്കും ഉണ്ട്. ആയത്തുൽ കുർസിയാണ് അവരതിന് തെളിവേറ്റ് ഉദ്ധരിക്കാറുള്ളത്. ആയത്തുൽ കുർസിയിൽ പഠിച്ചു പോയത് വന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അപ്പൊ അതിനെന്താ മനസ്സിലാക്കി, അതേപോലെ തന്നെ ഇതുണ്ടല്ലോ, ആരും ഉപകാരപ്പെടാത്തല്ലാ ഷഫാഅത്ത്, ഒന്നും ഉപകാരപ്പെടില്ല എന്ന് പറഞ്ഞ ആയത്തുകൾ ഉണ്ടല്ലോ, കുറെ ആയത്തുകൾ വരുന്നുണ്ട്. അപ്പൊ ആയത്തുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കി പോയത് എന്താ, തെറ്റായ വിശ്വാസമാണ്. എന്ത് ഷഫാഅത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി തന്നെ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ അതിൽ ഒന്നാമത്തതിനെ വീണ്ടും രണ്ടാക്കി, അത് ഏതൊക്കെയാണ്, ഷഫാഅത്തുൻ ആമ്മ. ആമ്മ ആമ്മ പറഞ്ഞ മനസ്സിലായില്ലേ, ആമ്മ ആമ്മ അയിന് ആമ്മ ഷഫാഅത്തുൻ ആമ്മ അല്ലെങ്കിൽ അഷഫാഅത്തുൽ ആമ്മ, അഷഫാഅത്തുൽ ആമ്മ. അതിൽ രണ്ടാമത്തേത് അഷഫാഅത്തുൽ ഖാസ്സ. ഖാസ് ഖാസ് ആയത്, ഖാസ് എന്താ, ആമ്മ ആയതെന്ന് പറഞ്ഞാല് ആ പൊതുവായത് എല്ലാവർക്കും, അത് അങ്ങനെയുണ്ട് ഷഫാഅത്തുൻ ആമ്മ. മറ്റത് ഖാസ് ആയത് ഷഫാഅത്തുൻ ഖാസ്സ. അത് ഓരോന്ന് എഴുതി വെക്കണം. എഴുതി വെക്കുന്നുണ്ടോ? ഇനി അതിൽ മനസ്സിലാക്കേണ്ടത് ഷഫാഅത്തുൻ ഖാസ്സ അല്ലെങ്കിൽ അഷഫാഅത്തുൽ ഖാസ്സ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഷഫാഅത്തുൻ ആമ്മ ഉണ്ട്, ഷഫാഅത്തുൻ ഖാസ്സ ഉണ്ട്. ഷഫാഅത്തുൻ ഖാസ്സ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസ്സായ ഷഫാഅത്തുണ്ട്. അതന്നെ പലതരത്തിലുണ്ട്, പ്രധാനമായിട്ടും അത് ഒന്ന് രണ്ട് മൂന്ന്. അതായത് ഷഫാഅത്തുൻ ആമ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് എന്ത് മനസ്സിലായി, മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ളതുണ്ട്, നബിമാർക്ക്, മലക്കുകൾക്ക്, ശുഹദാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക്, ഇവർക്കൊക്കെ ഷഫാഅത്തുണ്ട്. അതൊക്കെ ഷഫാഅത്തുൻ ആമ. എന്നാൽ ഖാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായ ഷഫാഅത്തുണ്ട്. അതിലൊന്ന് ഷഫാഅത്തുൽ ഖാസ്സ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം, അത് മറ്റൊരു നബിമാർക്കും ഇല്ല, മറ്റാർക്കും ഇല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. അതിലൊന്ന് അഷ്ഷഫാഅത്തുൽ ഉലമ എന്ന് പറയും. അഷ്ഷഫാഅത്തുൽ ഉലമ അലയും അതന്നെ ഉലമ അഷ്ഷഫാഅത്തുൽ ഉലമ അലയും എന്താണ് ഉലമ അല്ലെങ്കിൽ അഷ്ഷഫാഅത്തുൽ കുബ്ര എന്നും പറയാം. കബീർ കുബ്ര അതായത് നമ്മൾ പറഞ്ഞത് മനസ്സിലായല്ലോ. ഷഫാഅത്ത് മൊത്തത്തില് രണ്ടെണ്ണം, ഏതൊക്കെ? ഒന്ന് ശറഈയ, മറ്റൊന്ന് ഗൈറു ശറഈയ, അല്ലെങ്കിൽ മുസ്ബത്ത അല്ലെങ്കിൽ മൻഫിയ അല്ലെങ്കിൽ മർദൂദ അല്ലെങ്കിൽ ബിദഅഇയ. അതില് ശറഈയ ആയതന്നെ എത്ര ഉണ്ട്? രണ്ട് തരം പറഞ്ഞു. ഒന്ന് ആം ആയതുണ്ട്, മറ്റൊന്ന് ഖാസ് ആയതുണ്ട്. ആ ഖാസ് ആയതെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം, അത് മറ്റുള്ള അമ്പിയാക്കൾക്ക് ഇല്ലാത്തത്. അതിലൊന്നാണ്, ആ ഖാസിൽ പെട്ട ഒന്നാണ് ഷഫാഅത്തുൽ ഉലമ അല്ലെങ്കിൽ ഷഫാഅത്തുൽ കുബ്ര. ഉലമ അലീം സുബ്ഹാന റബ്ബിയൽ അലീം ഷഫാഅത്തുൽ ഉലമ അല്ലെങ്കിൽ ഷഫാഅത്തുൽ കുബ്ര, വലിയ ഷഫാഅത്ത്, അവംബിച്ച ഏറ്റവും മഹത്തരമായ ഏറ്റവും വലിയ ആ ഷഫാഅത്ത്. അതില് രണ്ട്, ഏത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസായത്. അതിലൊന്നാമത്തത് ഷഫാഅത്തുൽ ഉലമ അല്ലെങ്കിൽ ഷഫാഅത്തുൽ കുബ്ര. അതില് രണ്ടാമത്തത് ഏതാണ്? അഷ്ഷഫാഅത്തുൽ അഹ്ലിൽ ജന്നത്തിൽ ദുഖൂലിൽ ജന്ന, അതാണ് രണ്ടാമത്തെ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതാണ്, ഖാസാണ്. അതായത് ആർക്ക് വേണ്ടി? സ്വർഗത്തിലെ ആളുകൾക്ക് വേണ്ടി. എന്തിന്? ലിദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാൻ. അഷ്ഷഫാഅത്തു ലി അഹ്ലിൽ ജന്നതി ലിദുഖൂലിൽ ജന്നതി. അതാണ് അതില്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസാണ്. അഷ്ഷഫാഅത്തു ഏതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസാണ് അഷ്ഷഫാഅത്തു, ഷഫാഅത്ത് ചെയ്യുക എന്നുള്ളത്. ലി അഹ്ലിൽ ജന്നത്തി, ജന്നത്തിലെ ആളുകൾക്ക് വേണ്ടി, സ്വർഗവാസികൾക്ക് വേണ്ടി. എന്തിന്? ലി ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാൻ. ആ ഹദീസ് ഞാൻ പറഞ്ഞുതരാം. അതാണ് അതിൽ രണ്ടാമത്തത്, അത് ഖാസാണ്, അത് മറ്റുള്ള നബിമാർക്കില്ല. മൂന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസായതിലെ മൂന്നാമത്തത് ഷഫാഅത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക് വേണ്ടി? ഷഫാഅത്തുഹു ലി അമ്മിഹി അബൂ ത്വാലിബ്. അതാണ് മൂന്നാമത്തത്, അബൂ ത്വാലിബിന് വേണ്ടിയിട്ടുള്ള ഷഫാഅത്ത്. അത് ഖാസാണ്, അത് വേറെ ആർക്കും ഇല്ല. അബൂ ത്വാലിബിന് വേണ്ടിയിട്ട് ഉള്ള ഷഫാഅത്ത്, അതാണ് പണ്ഡിതന്മാർ ഇതിൽ മൂന്നാമത്തായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. അഖീദയുടെ എല്ലാ ഗ്രന്ഥങ്ങളും ഇത് വന്നിട്ടുണ്ടല്ലോ. ഏത്? ഷഫാഅത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അമ്മീ അബി ത്വാലിബ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായ അബൂ ത്വാലിബിന് വേണ്ടിയിട്ടുള്ള ഷഫാഅത്ത്. അത് ഖാസ്വാ. ഈ മൂന്നെണ്ണമാണ് അതിൽ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അതിൽ ഓരോന്നിന്റെയും തെളിവുകൾ നോക്കണം. ഇനി ഈ ഷഫാഅത്ത് അല്ലാത്ത ഷഫാഅത്തുകൾ അത് ആർക്കുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്, മറ്റുള്ള പ്രവാചകന്മാർക്കും ഉണ്ട്. അതേപോലെ തന്നെ പ്രവാചകന്മാർക്ക് മാത്രമല്ല, മലക്കുകൾക്ക് ഷഫാഅത്ത് ഉണ്ട്. അതേപോലെ തന്നെ ശുഹദാക്കൾക്ക് ഷഫാഅത്ത് ഉണ്ട്. അതേപോലെ തന്നെ സ്വാലിഹീങ്ങൾക്ക് ഷഫാഅത്ത് ഉണ്ട്. അതൊക്കെ പ്രമാണങ്ങളിൽ വന്നതാണ്. മറ്റു പലർക്കും ഷഫാഅത്ത് ഉണ്ട്. ഇനി അതിൽ ഒന്നാമത്തത് ഏത്? ഷഫാഅത്തുൽ ഉലമ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഷഫാഅത്ത് എന്താണ്? ആ മഹത്തായ ഷഫാഅത്ത്, ആ വലിയ ഷഫാഅത്ത്, അത് മറ്റുള്ള നബിമാർക്കൊന്നുമില്ല, അത് ഖാസാണ്. ആ ഷഫാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ആ ഷഫാഅത്ത് നടക്കുന്നത് ഖിയാമത്ത് നാളിലാണ്. പരലോകത്ത് വെച്ചിട്ടാണ് ആ ഷഫാഅത്ത് നടക്കുന്നത്. ആ ഷഫാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താണ് ആ ഷഫാഅത്ത്? വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഷഫാഅത്താണത്. അത് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള നബിമാരുടെ അടുത്തേക്ക് ജനങ്ങൾ ചെല്ലും. ആരുടെ അടുത്തേക്ക്? ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരിലേക്കാണ് ജനങ്ങൾ ചെല്ലുക. ആ ഹദീസിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ, അത് ദീർഘമായിട്ടുള്ള ഹദീസാണ്. ഇദാകാന യൗമുൽ ഖിയാമത്തി മാജന്നാസു ബഅലഹും ഫീ ബഅദിൻ ഫയൗതൂന ആദമ ഫയഖൂലൂന ഇഷ്ഫഅ ലനാ ഇലാ റബ്ബിക്. അങ്ങനെ ആ അവസ്ഥയെ പറ്റി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സൂര്യൻ ഒലിച്ചാൻ ഉയരത്തിൽ, അതേപോലെ തന്നെ ഹുഫാത്തൻ ഉർലൻ, അല്ലെ, നഗ്നരായിക്കൊണ്ട് ചെരുപ്പിടാതെ വിയർപ്പിലെ മുങ്ങിക്കുളിച്ച് അങ്ങേയറ്റ പ്രയാസം, വിചാരണ ആരംഭിക്കുന്നില്ല, വളരെയധികം ബുദ്ധിമുട്ടില്, അതിനേക്കാൾ വിഷമകരമായ മറ്റൊരു സംഗതി ഇല്ല. അത്തരം ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യാണ്? വിചാരണ ഒന്ന് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ ആദ്യം സമീപിക്കുന്നത് ആരെയാണ്? ആദം നബി അലൈഹി സ്വലാമിനെ സമീപിക്കും. എന്നിട്ട് ആദം നബി അലൈഹി സ്വലാമിനോട് പറയുന്നു, ആവശ്യപ്പെടുന്നു, ഇഷ്ഫഅലനാ ഇലാ റബ്ബിക്. അപ്പൊ അവരുടെ കാര്യം അവർ വേറൊരാളോട് ആവശ്യപ്പെടുകയാണ്. ആരോട് ആവശ്യപ്പെട്ടു? അപ്പൊ അവർക്ക് പറയേണ്ട ഒരു കാര്യം അത് മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കണം. ആദം നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് ചെന്നു, എന്നിട്ട് പറഞ്ഞു, ഇഷ്ഫഅലനാ ഇലാ റബ്ബിക്, താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് ചെയ്യണം. ഫയഖൂലു ലസ്തു ലഹാ. അപ്പോ ആദം നബി അലൈഹി സ്വലാം പറയും, ഞാൻ അതിന്റെ ആളല്ല, എനിക്ക് എന്നെ കൊണ്ട് അതിന് കഴിയില്ല. അലൈക്കും ബി ഇബ്രാഹിം ഫൈനഹു ഖലീലുർ റഹ്മാൻ. അങ്ങനെ നിങ്ങൾ ഇബ്രാഹിമിന്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ഈ ഹദീസിൽ ഇബ്രാഹിമിന്റെ അടുത്തേക്കാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് ചെല്ലും. അദ്ദേഹം പറയും, എനിക്കതിന് കഴിയില്ല. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. അങ്ങനെ അദ്ദേഹം ഈസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാമും എന്ത് പറയും? ലസ്തു ലഹ വലാക്കിൻ അലൈക്കും ബിഹ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ വേറെ ഹദീസുകളിൽ അഞ്ച് നബിമാരെ പേരും വന്നിട്ടുണ്ട്. അതായത് ആദം, നോഹ്, ഇബ്രാഹിം, മൂസ, ഈസ. ആ അഞ്ച് നബിമാരിൽ ആരില്ല? ആദം നബി അലൈഹി സ്വലാം അതിലുണ്ടോ? ഇല്ല. നോഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അത് ഓരോന്നും വിശദമായിട്ട് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അതിൽ ആദം നബി അലൈഹി സ്വലാം അതിന് കൊടുക്കുന്ന മറുപടി, അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാം കൊടുക്കുന്ന മറുപടി, ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊടുക്കുന്ന മറുപടി, അവരൊക്കെ ഓരോ കാരണങ്ങൾ പറയും. അവസാനം അത് എവിടെ എത്തും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തും. അങ്ങനെ അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഖൂലു അന ലഹ, ഞാൻ ശുപാർശ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്നിട്ട് എന്ത് ചെയ്യും? ഫസ്തഅദിനു അലാ റബ്ബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഞാൻ എന്റെ റബ്ബിനോട് അനുവാദം ചോദിക്കും. ഫയുദനുലി, അങ്ങനെ എനിക്ക് അനുവാദം നൽകപ്പെടും. വയുൽഹിമുനി മഹാമിദ അഹ്മദുഹു ബിഹ, അങ്ങനെ അത് ചില സ്തുതി കീർത്തനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അതിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊണ്ടിരിക്കും. എന്നിട്ട് അതങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ സുജൂദ് ചെയ്യും. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന വരും, ഫയഖൂലു യാ മുഹമ്മദ് ഇർഫഅ റസക വഖുൽ യുസ്മഅ ലക വസൽതു ഉത വശ്ഫ തുശഫ ഫഖൂലു യാ റബ്ബി. ഇങ്ങനെ ഹദീസ് അതാ വരുന്നത്, യാ മുഹമ്മദ് ഇർഫഅ റസക, മുഹമ്മദ് നിന്റെ തല ഉയർത്ത്, നീ ചോദിക്ക്, നീ ഷഫാഅത്ത് ചെയ്യ്, നിനക്ക് ഷഫാഅത്ത് ലഭിക്കും, നീ ചോദിക്ക്, നിനക്ക് നൽകപ്പെടും. ഈ വാചകങ്ങൾ, അങ്ങനെ സുദീർഘമായിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഈ ഹദീസില് മറ്റുള്ള നബിമാർക്കൊന്നും ഈ ഷഫാഅത്തിന് അനുവാദം നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഈ കാര്യം ആവശ്യപ്പെടും, അള്ളാഹു അതിനുള്ള അനുവാദം കൊടുക്കും എന്നുള്ളതാണ്. ഇത് വേറെയും റിവായത്തുകൾ വന്നിട്ടുണ്ട്, ബുഖാരിയിൽ വന്നിട്ടുണ്ട്, മുസ്ലിമിൽ വന്നിട്ടുണ്ട്. ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, അത് വേറൊരു വിഷയമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മുടെ വിഷയത്തിലുള്ളത് ചുരുക്കത്തിൽ എന്താ, എന്താണ് ഷഫാഅത്തുൽ ഉലമ അല്ലെങ്കിൽ ഷഫാഅത്തുൽ കുബ്ര? ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസ്സാണ്. മറ്റുള്ള നബിമാർക്കൊന്നും ഈ ഷഫാഅത്തിനുള്ള അനുവാദം അള്ളാഹ് കൊടുത്തിട്ടില്ല. ഇതിന്റെ തെളിവ് ഖുർആൻ തന്നെ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഹദീസിലും വന്നിട്ടുണ്ട്. ഏതാന്നുള്ളത് പറയാൻ പറ്റുമോ? ഖുർആനിൽ ഈ ഷഫാഅത്തിനെ സംബന്ധിച്ചുള്ള തെളിവ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ദുആയിലും വന്നിട്ടുണ്ട്. അതെ, ഏതാ ബാങ്കിന് ശേഷമുള്ള ദുആ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ ആയത്ത് സൂറത്ത് ഇസ്രായേൽ എന്തുവന്നിട്ടുണ്ട്? വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ യബഅതക റബ്ബുക മഖാമൻ മഹ്മൂദ. ഈ മഖാമൻ മഹ്മൂദ കൊണ്ടുള്ള ഉദ്ദേശം ഈ പറഞ്ഞ ഷഫാഅത്തുൽ ഉലമാ എന്ന ഷഫാഅത്താണ്. മറ്റുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക്, അമ്പിയാക്കൾക്ക് ഒരാൾക്കും നൽകപ്പെടാത്ത ആ സ്ഥാനം, അതാണ് മഖാമൻ മഹ്മൂദ. ആ സൂറത്തുൽ ഇസ്രായിലെ 79-ാമത്തെ ആയത്തിൽ പറഞ്ഞ ആ മഖാമൻ മഹ്മൂദ, അതുകൊണ്ടുള്ള ഉദ്ദേശം ഈ ഷഫാഅത്തുൽ ഉലമയാണ്, അതായത് ഖാസ്സാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കിന് ശേഷമുള്ള ദുആ, ജാബിർ റളിയല്ലാഹു അൻഹുള്ള ഹദീസിൽ മൻ ഖാല ഹീന യസ്മഉ നിദാഅ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ, അവിടെ നമ്മൾ ഒരു ദുആ ചെയ്യുന്നുണ്ട്, മുഹമ്മദിനെ കൊടുക്കണേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് അൽ വസീല, എന്താണ് വസീല? വൽ ഫളീല, ഫളീലുണ്ട്, വസീലുണ്ട്, ഫളീലുണ്ട്, രണ്ട് രണ്ട് വസീല ഫളീല. അതേപോലെ തന്നെ മൂന്നാമത് ചോദിക്കുന്നത് വബ്അഥു മഖാമൻ മഹ്മൂദ. ഒന്ന് വസീല, രണ്ട് ഫളീല, മൂന്ന് മഖാമൻ മഹ്മൂദ. ബുഖാരി ദർശം അതിന്റെ ഈ മഖാമൻ മഹ്മൂദ, ഇസ്രായേൽ പറഞ്ഞ മഖാമൻ മഹ്മൂദ, ആ ദുആയിൽ പറഞ്ഞ മഖാമൻ മഹ്മൂദ, അതുകൊണ്ടുള്ള ഉദ്ദേശം ഈ പറഞ്ഞ ഷഫാഅത്തുൽ ഉലമ അല്ലെങ്കിൽ ഷഫാഅത്തുൽ കുബ്ര, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വിചാരണക്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷഫാഅത്ത്. അപ്പൊ ആ ഹദീസുകളും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകളും വേറെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി അതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ അത് പറയാം. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടാകണം, വിഷയങ്ങൾ ഓരോന്നായി വേർതിരിച്ച് മനസ്സിലാക്കി പഠിക്കണം. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഹ്ലുസുന്നയുടെ യഥാർത്ഥ അഖീദ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയാ ഹസനതൻ വ ഫിൽ ആഖിറത്തി ഹസനതൻ വ ഖിനാ അദാബ നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻതസ് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.